ദൈവപ്രവൃത്തിയുടെ വേദിയായി മാറിയ അടുത്ത സ്ഥലമാണ് നാം തുടർന്ന് ചിന്തിക്കുന്നത്, മോറിയ മല. ഈ മലയെപ്പറ്റി ചിന്തിക്കും മുൻപ് ഒരു സഹോദരിയുടെ സാക്ഷ്യം വായിച്ചത് രേഖപ്പെടുത്തട്ടെ. ആലപ്പുഴ കടൽപ്പുറത്ത് നിന്നും കഷ്ടിച്ചൊരു കിലോമീറ്റർ ദൂരം മാത്രമുള്ള അവരുടെ വീട്ടിലിരുന്നാൽ കടലിൻ്റെ ഇരമ്പൽ കേൾക്കാം. നാടിനെ നടുക്കിയ സുനാമി ഉണ്ടായ ദിവസം അതിരാവിലെ അവർ കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ 31:3 ആ സഹോദരിയുടെ വായിലെത്തി. അവർ അത് ഉറക്കെ പറഞ്ഞു. പക്ഷി ചുറ്റിപ്പറന്ന് കടക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളു. അവനതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. പരിശുദ്ധാത്മാവ് തൻ്റെ വായിൽ എന്തിനാണ് ഈ വചനം തന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ വീട്ടുകാർ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്നോർത്ത് അവരും ഭാരപ്പെട്ടു. എന്താണിങ്ങനെ പറയുന്നതെന്ന് അവർക്കും മനസ്സിലായില്ല. എന്നാൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ രാത്രി 10 മണിയായപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. കടൽപ്പുറത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെല്ലാവരും വീട് വിട്ട് ദൂരെ എവിടേക്കെങ്കിലും മാറണമെന്ന്. ആ വാർത്ത എല്ലാവരും ഭയപ്പെടുത്തി, പലരും ഓടി മാറി. എന്നാൽ ഈ വീട്ടുകാർ മാത്രം പറഞ്ഞു, നമ്മളെങ്ങോട്ട് പോകും? പ്രായമായവരെയും കൊണ്ട് എവിടോട്ട് പോകാനാ? ബന്ധുക്കൾ ആരും നമുക്കിവിടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വിശ്വാസത്തോടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ അവർ ഇരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. നേരം വെളുത്തത് അവരാരും അറിഞ്ഞേ ഇല്ല. പുറത്ത് എന്താ സംഭവിക്കുന്നതെന്നും അവർക്ക് ആർക്കും മനസ്സിലായില്ല. രാവിലെ അവർ പുറത്തിറങ്ങിയപ്പോൾ അയൽവക്കക്കാർ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന മൂലം ദൈവം കടലിനെ ശാന്തമാക്കി, അതിനെ തടഞ്ഞു നിർത്തി. കരുതുന്ന ദൈവകരമാണ് അപ്രകാരം സംഭവിക്കുവാൻ കാരണമായതെന്ന് അയൽക്കാരെ കൊണ്ട് സാക്ഷിപ്പിക്കുവാൻ ഇടയായത് ഇവരുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന ആയിരുന്നു. യഹോവയുടെ കരം നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി മേഖലയായ മോറിയാമലയിലും ദൈവത്തിൻ്റെ കരുതലാണ് നടന്നത്. ഉൽപ്പത്തി 22:1 ആരംഭിക്കുന്നത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ എന്നാണ്. ദൈവം ഇത്ര കഠിനമായി അദ്ദേഹത്തെ എന്തിനാണ് പരീക്ഷിച്ചത്? സകലതും വിട്ട് പുറപ്പെടുവാൻ പറഞ്ഞപ്പോൾ തന്നെ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് വാഗ്ദത്തം തന്ന ദൈവം പിന്നീട് പറഞ്ഞത് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയാത്തതുപോലെ നിനക്ക് സന്തതികളെ തരുമെന്നാണ്. ആ ദൈവം തന്നെ തൻ്റെ ഏകജാതനായ മകനെ, താൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ പറഞ്ഞത് എന്തിനാണെന്ന് പലരും ചിന്തിക്കും. അദ്ദേഹമാണ് അബ്രഹാമാണെങ്കിലോ ഒന്നും മറുത്തു പറഞ്ഞുമില്ല. അബ്രഹാമിന് അറിയാമായിരുന്നു വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറത്തില്ല എന്ന്. അനുസരണം യാഗത്തേക്കാൾ വിലയേറിയതാണെന്നും അബ്രഹാമിനറിയാമായിരുന്നു. ആരുടെയും നിർബന്ധത്താലുള്ള അനുസരണമല്ല അബ്രഹാം അവിടെ ചെയ്തത്. എതിർത്ത് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. സ്വയം ദൈവഹിതത്തെ മാനിച്ചുള്ള അനുസരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സംശയങ്ങൾ ധാരാളം ചോദിക്കുന്ന പ്രായമാണ് ഇസഹാക്ക് എന്ന പുത്രൻ്റെ. മകനോടോ അവൻ്റെ അമ്മയോടോ വേലക്കാരോടോ ദൈവിക നിർദ്ദേശം അബ്രഹാം അറിയിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ട ഒരു പ്രധാന ഗുണമാണിത്. ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക. ആവശ്യമുള്ളത് പറയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിരാവിലെ എഴുന്നേറ്റ് യാഗത്തിന് വേണ്ടതെല്ലാം ഒരുക്കി പുറപ്പെടുമ്പോഴും ആരോടും ഒന്നും പറഞ്ഞില്ല. മല കയറും മുമ്പ് തന്നെ നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും പോയി യാഗമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് തടസ്സപ്പെടുന്ന സ്വഭാവക്കാരെ ഒഴിവാക്കുവാനാണ്. മല കയറും മുമ്പ് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുക, ബാലനും ഞാനും പോയി യാഗമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് തടസ്സപ്പെടുത്തുന്ന സ്വഭാവക്കാരെ ഒഴിവാക്കാനാണ്. ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് മകനുമായി പുറപ്പെട്ട അപ്പന് ഹൃദയമിടിപ്പ് കൂടിയില്ല. അത്രയ്ക്ക് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവിടെ എത്തി യാഗപീഠമൊരുക്കി മകനെ അതിൽ കിടത്തി കൈകാലുകൾ കെട്ടി കത്തി ഓങ്ങും വരെ അവൻ്റെ ദൈവം ശബ്ദിച്ചില്ല. എന്നാൽ കത്തി ഓങ്ങിയപ്പോൾ പരീക്ഷ ജയിച്ചവൻ്റെ പേർ യഹോവ വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ എന്ന്. തുടർന്ന് ജയാളിക്കായി യാഗാർപ്പണത്തിന് കരുതിയ ആട്ടുകൊറ്റനെ ഒരുക്കി നിർത്തിയ ദൈവം അതിനെ അബ്രഹാമിന് നൽകി. അങ്ങനെ ഇസഹാക്ക് രക്ഷപ്പെട്ടു. പരീക്ഷ ജയിച്ചവൻ്റെ അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഹോമയാഗം കഴിച്ച സ്ഥലത്തിന് അബ്രഹാം യഹോവ ഇരേ എന്ന് നാമകരണം ചെയ്തു. തൻ്റെ മകനെ മടക്കിത്തന്ന കരുതലാണ് തനിക്ക് ദൈവം തന്ന സമ്മാനമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ദൈവീക ആഗ്രഹം അനുസരിച്ചുള്ള അനുസരണത്തിൻ്റെ നിലവാരം എത്തിയപ്പോഴാണ് ദൈവിക ഉടമ്പടി അബ്രഹാമിന് ലഭിച്ചത്. ടെസ്റ്റഡ് ടു ദി എഡ്ജ് ഓഫ് ബിലീഫ്, അബ്രഹാം ക്രിസ്തുവിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നമുക്കും വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മോറിയാമലയിൽ നിന്ന് അബ്രഹാം പഠിച്ച പാഠങ്ങളിൽ ചിലത് നമ്മളും അംഗീകരിക്കേണ്ടതാണ്. ഒന്നാമത്തേത്, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. 2, ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിക്കുക. 3, പ്രവൃത്തികൾ മാറ്റിവെക്കാതെ നീട്ടിവെക്കാതെ ചെയ്യണം. 4, അതിരാവിലെ എഴുന്നേറ്റ് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. യാഗത്തിന് വേണ്ടതും കരുതിത്തന്ന് ജയാളിയാക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. മോറിയാമലയിലെ അനുഭവം നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു പാഠമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.